മത്തായിയുടെ സുവിശേഷം രണ്ടാം അധ്യായം നമുക്ക് ഒരുമിച്ച് നോക്കാം. മത്തായിയുടെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ തലക്കെട്ടായി ഞാൻ നേരത്തെ പറഞ്ഞത്, ക്രിസ്തു ബേത്ലഹേമിൽ ജനിച്ചതിന് ശേഷം വിദ്വാൻമാർ യേശുവിനെ സന്ദർശിക്കുന്നതും മിസ്രയീമിലേക്കുള്ള ഓടിപ്പോക്കും നസറേത്തിലേക്കുള്ള മടങ്ങിവരവും എന്നുള്ളതാണ്. സംഭവിച്ചതായ ഒരു കാര്യത്തിന്റെ ചരിത്ര രേഖയാണ് നാം ഈ സുവിശേഷത്തിൽ കാണുന്നതെങ്കിലും ഇതിൻ്റെ പിൻപിൽ അതിമഹത്തായ ഒരു സത്യം അവതരിപ്പിക്കുന്നുണ്ടെന്നും നാം കാണുന്നു. ആ സത്യം കൈവിട്ട് കളയുവാൻ നാം ആഗ്രഹിക്കുന്നില്ല. ഓരോ സുവിശേഷവും ഓരോ പ്രത്യേക വിഭാഗം ജനത്തിൻ്റെ ആവശ്യം നിവർത്തിക്കുവാനാണ് എഴുതപ്പെട്ടതെന്നും വിശുദ്ധ മത്തായി ഇസ്രായേൽ ജാതിക്കാണ് തൻ്റെ സുവിശേഷം എഴുതിയതെന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ. അതെ, മതഭക്തരായ ഒരു കൂട്ടം ജനത്തിനു വേണ്ടി എഴുതിയ സുവിശേഷം. നാല് പ്രവചനങ്ങളുടെ നിവർത്തീകരണം അത്രേ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനത്തോടെ പഴയ നിയമ തിരുവെഴുത്തുകൾ എപ്രകാരം നിറവേറ്റപ്പെട്ടു എന്ന് ഇസ്രായേൽ ജനത്തെ കാണിക്കുകയാണ് വാസ്തവത്തിൽ ഈ രണ്ടാം അധ്യായത്തിന്റെ ഭാഗികമായ ഉദ്ദേശം എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനത്തോടെ പഴയ നിയമ തിരുവെഴുത്തുകൾ എപ്രകാരം നിറവേറ്റപ്പെട്ടു എന്ന് ഇസ്രായേൽ ജനത്തെ കാണിക്കുക. ക്രിസ്തുവിന്റെ കാലത്ത് തിരുവചനം വാസ്തവത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാൻ താല്പര്യമുള്ളവരും പ്രവചനങ്ങളെല്ലാം എപ്രകാരം നിറവേറ്റപ്പെടുമെന്ന് അതിശയിച്ചിരുന്നവരുമായ അനേകർ ഉണ്ടായിരുന്നിരിക്കും എന്നത്ര ഞാൻ കരുതുന്നത്. അതൊക്കെ പഴയ നിയമത്തിൽ നിന്നും വായിക്കുമ്പോൾ നിവർത്തിയാകാൻ പ്രയാസമുള്ളവ എന്ന് അവർ കണക്ക് കൂട്ടി. അവയിൽ ചിലത് ഞാൻ ഉദാഹരണമായി പറയാം. എന്നിട്ട് ക്രിസ്തുവിന്റെ ജനനത്തോടെ അവ എങ്ങനെ നിവൃത്തിയായി എന്നും നമുക്ക് ചിന്തിക്കാം. ഒന്ന്, മീഖാ പ്രവചനം അഞ്ചാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ അവൻ ബേത്ലഹേമിലാണ് ജനിക്കേണ്ടത് എന്ന് പറഞ്ഞിരിക്കുന്നു. രണ്ട്, ഹോശേയ പ്രവചനം പതിനൊന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ അവനെ മിസ്രയീമിൽ നിന്ന് വിളിച്ചു വരുത്തും എന്ന് കാണുന്നു. മൂന്നാമതായി, യിരെമ്യാ പ്രവചനം 31 അധ്യായത്തിന്റെ 15 വാക്യത്തിൽ കാണുന്നത് രാമയിൽ നിലവിളി ഉണ്ടാകും എന്നത്രേ. വേറൊരു കാര്യം, യെശയ്യാ പ്രവചനം 11 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ അവൻ ഇശായിയുടെ കുറ്റിയിൽ നിന്നുള്ള ഒരു മുള ആയിരിക്കുമെന്നും അതുകൊണ്ട് അവനെ നസ്രായൻ എന്ന് വിളിക്കും എന്നും കാണുന്നു. ശ്രദ്ധിച്ചോ, മീഖാപ്രവചനത്തിൽ അവൻ ബേത്ലഹേമിൽ ജനിക്കുമെന്ന്, ഹോശേയ പ്രവചനത്തിൽ അവനെ മിസ്രയീമിൽ നിന്ന് വിളിച്ചു വരുത്തുമെന്ന്, യിരെമ്യാ പ്രവചനത്തിൽ രാമയിൽ നിലവിളി ഉണ്ടാകുമെന്ന്, യെശയ്യാ പ്രവചനത്തിൽ അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നു. ക്രിസ്തു ബേത്ലഹേമിലാണ് ജനിക്കുന്നതെങ്കിൽ രാമയിൽ എങ്ങനെയാണ് നിലവിളി ഉണ്ടാകുന്നത്? ബേത്ലഹേം യെരുശലേമിന്റെ എത്രമാത്രം തെക്കായിരിക്കുന്നുവോ അത്രമാത്രം യെരുശലേമിന്റെ വടക്കാണ് രാമ. അവൻ ബേത്ലഹേമിൽ ജനിക്കുകയും മിസ്രയീമിൽ നിന്ന് വിളിച്ചു വരുത്തുകയും ചെയ്താൽ തന്നെ അവനെ നസറായൻ എന്ന് വിളിക്കപ്പെടും. അന്ന് ജനിച്ച ആ ഒരു ചെറിയ ശിശുവിൽ എങ്ങനെയാണ് ഇവയെല്ലാം നിവൃത്തിയാകുന്നത് എന്നത് ഒരു ന്യായമായ സംശയമാകുന്നു. പ്രവചനത്തിനോ ചരിത്രത്തിനോ യാതൊരു വ്യതിയാനവും വരുത്താതെ എത്രമാത്രം അക്ഷരികമായും കൃത്യമായും സ്വാഭാവികമായും ഇവയെല്ലാം നിറവേറ്റപ്പെട്ടു എന്ന് വിശുദ്ധ മത്തായി കാണിച്ചു തരുന്നു. ദൈവം മുൻപ് കൂട്ടി അരുളി ചെയ്തിരുന്ന പ്രകാരം തന്നെ അവ എല്ലാം സംഭവിച്ചു. ഇന്നും നമുക്ക് ഈ വിധത്തിലുള്ള ചില പ്രതിസന്ധികളെ നേരിടേണ്ടി വരുന്നുണ്ട്. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവുമായി ബന്ധപ്പെട്ട പല പ്രവചനങ്ങളും നാം പഠിക്കുമ്പോൾ അവ എങ്ങനെ നിറവേറും എന്ന സംശയത്തിൽ നാം ആകാറില്ലേ? ഓ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, സൂര്യൻ ഇരുണ്ടും ചന്ദ്രൻ രക്തമായും ഒക്കെ തീരുമെന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. ഓർക്കു സുഹൃത്തെ, ഈ പറഞ്ഞവയുടെ എല്ലാം നിവൃത്തിയിലേക്ക് നാം വന്നുകൊണ്ടിരിക്കുകയാണെന്നും സ്വാഭാവികവും സാധാരണ സംഭവമായും അവയെല്ലാം നടക്കുവാൻ പോകുന്നു എന്നും അത്രേ എൻ്റെ വിശ്വാസം, എൻ്റെ ഉറപ്പ്. ഇന്ന് അവയെല്ലാം ഉത്തരം കിട്ടാത്ത ഒരു പ്രശ്നമായി നമുക്ക് തോന്നാം. എന്നാൽ അവയെല്ലാം നിവൃത്തിയായതിനു ശേഷം നാം ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ചെന്നു ചേരുമ്പോൾ അവയെല്ലാം അവൻ്റെ ഒന്നാമത്തെ വരവിനെ സംബന്ധിച്ച പ്രവചനങ്ങളെപ്പോലെ തന്നെ തികച്ചും സ്വാഭാവികമായി നമുക്ക് അനുഭവപ്പെടും. ഓരോന്നും വളരെ പ്രാധാന്യമുള്ളതായിരിക്കും. എന്നാൽ തന്നെ അവ സംഭവിച്ചപ്പോൾ നമുക്ക് എന്തുകൊണ്ട് അതേക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് നാം അതിശയിക്കും. ദൈവത്തിന്റെ തിരുവചനം എത്ര കൃത്യമായിട്ടാണ് നമ്മോട് സംസാരിക്കുന്നതെന്ന് ഓർക്കണമേ. നിങ്ങൾ എന്നോടൊപ്പം മത്തായിയുടെ സുവിശേഷം രണ്ടാം അധ്യായം എടുത്തുവെങ്കിൽ അതിന്റെ ആദ്യത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. ശ്രദ്ധിച്ചാട്ടെ, ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. വിദ്വാൻമാർ വന്നതിന്റെ ചരിത്ര രേഖയാണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. ഹെരോദ രാജാവിന്റെ കാലത്താണ് അവർ വന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചാലും ഹേ രാജാവ് ആഗ്രഹിക്കാതിരുന്നതും അനുവദിച്ചു കൊടുപ്പാൻ തയ്യാറല്ലാതിരുന്നതുമായ ഒരു കാര്യമുണ്ടായിരുന്നെങ്കിൽ അത് മത്സരമായിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്വാൻമാർ യെരുശലേമിലേക്ക് വന്നപ്പോൾ മുതൽ ഹേ രാജാവിന്റെ തലവേദന കൂടി. അവൻ കുറെ കൂടി ഗൗരവമായി ചിന്തിക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ അങ്ങ് വിട്ടാൽ സംഗതി കുഴപ്പമാകുമല്ലോ. ഇനിയും ആ ഒന്നാം വാക്യം ഒന്നുകൂടി ശ്രദ്ധിച്ചേ. കിഴക്ക് നിന്നും മൂന്ന് വിദ്വാൻമാർ യെരുശലേമിലേക്ക് വന്നു. നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? അതെ, നിങ്ങൾ പറഞ്ഞ ശരിയാ. അതായത് മൂന്ന് എന്നുള്ള സംഖ്യ ഞാൻ ചേർത്ത് വായിച്ചതാണ്. പക്ഷേ ഈ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് കിട്ടിയ ക്രിസ്മസ് കാർഡ് പോലും ആ ധാരണയല്ലേ നിങ്ങൾക്ക് തന്നത്? എനിക്ക് തോന്നുന്നത് ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയാവുന്ന ക്രിസ്മസ് കഥ ബൈബിളിലുള്ളതല്ല, ക്രിസ്മസ് കാർഡിലുള്ളത് മാത്രമാണ്. അതുകൊണ്ട് അവർക്ക് അനേക തരത്തിലുള്ള തെറ്റായ ധാരണകളുണ്ട്. ഈ അധ്യായത്തിൽ തന്നെ അവയിൽ പലതും ഞാൻ തിരുത്തുവാൻ ആഗ്രഹിക്കുന്നു. എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ. ഒന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ മൂന്ന് വിദ്വാൻമാരാണ് വന്നത് എന്നൊരു രേഖയുമില്ല. അവർ എത്ര പേർ ഉണ്ടായിരുന്നു എന്നെനിക്കറിയില്ല. അതൊരു വിഷയമായി എടുക്കേണ്ട കാര്യവുമില്ല. പക്ഷേ എനിക്കുള്ള സംശയം എന്തെന്നാൽ, മൂന്ന് വിദ്വാൻമാരുടെ സന്ദർശനം ഹേരോദാവിനെ ഭ്രമിപ്പിച്ചിരിക്കുമോ എന്നതാണ്. അതാണ് എൻ്റെ പ്രശ്നം. അത് മാത്രമല്ല, യെരുശലേം പട്ടണം മുഴുവൻ കലക്കുവാൻ ഈ മൂന്ന് പേർ മതിയാകുമായിരുന്നോ? ഞാൻ വിശ്വസിക്കുന്നത് ഒരു 300 പേർ കൂടിയിരുന്നെങ്കിൽ അത് സാധ്യമായിരുന്നു എന്നത്രേ. പലർക്കും ഞാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ചിന്തിച്ചാട്ടെ. വേറൊരു കാര്യം, കിഴക്ക് നിന്നും വന്ന ഈ വിദ്വാൻമാർ കിഴക്കിന്റെ പല ഭാഗങ്ങളിൽ നിന്നത്രേ വന്നത്. അവരെല്ലാവരും നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കുന്നവരായിരുന്നിരിക്കും. അവർ ഒരു പ്രത്യേക നക്ഷത്രം കാണുകയും അതിൻ്റെ പിൻപെ ഒരുമിച്ചു കൂടി യെരുശലേമിലേക്ക് വരികയുമാണ് ഉണ്ടായത്. അവർ എത്ര പേരുണ്ടായിരുന്നു എന്നെനിക്കറിയില്ല. മൂന്ന് പേരായിരിക്കില്ല എന്ന് മിക്കവാറും ഉറപ്പാണ്. 300 പേരായിരുന്നു എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടെ ശരി. 300 വിദ്വാൻമാരുണ്ടായിരുന്നു എന്ന് ഞാൻ സ്ഥിരീകരിച്ചു പറഞ്ഞു എന്ന് നിങ്ങൾ പറയരുതേ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ വിദ്വാൻമാർ വന്നു. രണ്ടാം വാക്യത്തിൽ നാം കാണുന്നത്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ ഒരു രാജാവിനെ തിരയുകയായിരുന്നു. അതാണ് ഹേരോദാവിനെ ചിന്താകുലനാക്കിയത്. യഹൂദന്മാരുടെ രാജാവ്, ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു. ഇവിടെ കിഴക്ക് എന്നതുകൊണ്ട് അവരുടെ സ്ഥലമാകുന്നു ഉദ്ദേശിക്കുന്നത്. ദിക്കായിരുന്നെങ്കിൽ അവർ ഭാരതത്തിലോ ചൈനയിലോ എത്തിയേനേമില്ലേ? അവർ നക്ഷത്രം കണ്ട ദിശയിലാണല്ലോ യാത്ര ആരംഭിച്ചത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആ നക്ഷത്ര പടിഞ്ഞാറേ ദിക്കിലായിരുന്നു വിദ്വാൻമാർ കണ്ടത്. അവർ കിഴക്കും. ഇസ്രായേലിൽ അവർ എത്തി എന്ന് പറയുമ്പോൾ അവർ പടിഞ്ഞാറോട്ടാണല്ലോ സഞ്ചരിച്ചത്. അവർ ആ നക്ഷത്രത്തിന്റെ പോക്കനുസരിച്ചായിരുന്നു സഞ്ചരിച്ചതും. എന്റെ ചോദ്യം, ആ വിദ്വാൻമാർ ഈ നക്ഷത്രത്തെ എങ്ങനെ ഒരു രാജാവുമായി ബന്ധപ്പെടുത്തി? അതും ഇസ്രായേലിൽ തന്നെ വരത്തക്കവണ്ണം അവർ എങ്ങനെ ആ രാജാവുമായി ബന്ധപ്പെടുത്തി എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെടുത്തി എനിക്കറിയാവുന്ന ഒരേ ഒരു കാര്യം, ബിലയാം നൽകിയ ആ ഒരു പ്രവചനം മാത്രമാകുന്നു. കിഴക്കുള്ള ജനങ്ങൾക്ക് ആ പ്രവചനം ഉണ്ടായിരുന്നു. സംഖ്യാപുസ്തകം 24 അധ്യായത്തിന്റെ 17 വാക്യത്തിലാണ് ഈ പ്രവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംഖ്യാപുസ്തകം 24:17, യാക്കോബിൽ നിന്നും ഒരു നക്ഷത്രം ഉദിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രവചനം ശ്രദ്ധിക്കുക. യാക്കോബ് എന്നതുകൊണ്ട് ഇസ്രായേൽ ജാതിയാണ് ഉദ്ദേശിക്കുന്നത്. ഇസ്രായേലിൽ നിന്നും ഒരു ചെങ്കോൽ ഉയരും. നക്ഷത്രവും ചെങ്കോലും ഒരുമിച്ച് പോകുന്നതാണ്. പഴയ നിയമ പ്രവചനത്തിൽ ഇവ രണ്ടും ഒരുമിച്ച് കാണുന്ന ഭാഗം ഇത് മാത്രമാകുന്നു. കിഴക്ക് പാർത്തിരുന്ന വിദ്വാൻമാർക്ക് ആ പ്രവചനം അറിയാമായിരുന്നു. അതുകൊണ്ട് അവർ ഒരു രാജാവിനെ അന്വേഷിച്ച് കിഴക്ക് നിന്നും ഇറങ്ങിത്തിരിച്ചു. അത് യെരുശലേം പട്ടണത്തെയും വൃദ്ധനായ ഹേരോദ രാജാവിനെയും ഭ്രമിപ്പിച്ചു. മൂന്നാം വാക്യത്തിൽ നാം കാണുന്നത്, ഹേരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേം ഒക്കെയും ഭ്രമിച്ചു. ഇപ്രകാരത്തിലൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരു കൂട്ടം പ്രസക്തരായ വിദ്വാൻമാർ യെരുശലേമിൽ പ്രവേശിച്ചപ്പോൾ ആ പട്ടണം മുഴുവൻ ചിന്താക്കുഴപ്പത്തിലായി എന്ന കാര്യത്തിൽ സംശയമില്ല. ഹേരോദാവൻ ഇതേക്കുറിച്ച് കൂടുതൽ അറിയുവാനുള്ള താല്പര്യമായി. ഇവിടെ നാം ഹേരോദാവ് എന്ന് വിളിക്കുന്ന വ്യക്തി മഹാനായ ഹേരോദാവായിരുന്നു. വളരെയധികം അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ. ഹേരോദ രാജാക്കന്മാരുടെ കുടുംബം ഒരു കൂട്ടം വഷളന്മാരുടെ കുടുംബമായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്നും വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. അവരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ വഷളനായിരുന്നു ഈ മഹാനായ ഹെറോദാവ്. അയാൾ തൻ്റെ ഈ രാജപദവി റോമാ ഗവൺമെന്റിൽ നിന്ന് വിലയ്ക്ക് വാങ്ങുകയായിരുന്നു ചെയ്തത്. അവൻ ഇസ്രായേലിൽ നിന്നും ഉള്ളവനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ സിംഹാസനത്തിനെതിരായി പ്രത്യക്ഷപ്പെട്ടു എന്ന് കേട്ട മനുഷ്യനെ ഒന്ന് കണ്ടുപിടിക്കുവാൻ ഹെരോദാവ് യഥാർത്ഥത്തിൽ ആകാംക്ഷാഭരിതനായി. 4-ാം വാക്യത്തിൽ നാം കാണുന്നത് ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടി വരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവൻ അപേക്ഷിക്കുകയല്ല ചെയ്തത്, ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അവൻ പറഞ്ഞത് എനിക്കറിയാം നിങ്ങൾക്കൊരു വേദമുണ്ട് എന്ന്, വരുന്നതായ മശിഹായെക്കുറിച്ചുള്ള വിവരണം അതിലുണ്ട്. അവൻ എവിടെ ജനിക്കും എന്നെനിക്കറിയണം. ആശ്ചര്യജനകമായ ഒരു വസ്തുത എന്തെന്നാൽ അവർ അവന്റെ ചോദ്യത്തിന് ശരിയായ മറുപടി നൽകി എന്നതാണ്. 5-6 വാക്യങ്ങൾ അവർ അവനോട് യഹൂദയിലെ ബേത്ലഹേമിൽ തന്നെ, യഹൂദ്യ ദേശത്തിലെ ബേത്ലഹേമേ നീ യഹൂദ്യ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല, എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. രാജാവ് ഈ കാര്യം ശാസ്ത്രിമാരോട് ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് തിരുവെഴുത്തുകൾ കൊണ്ടുവന്ന് ആ ഭാഗം കണ്ടുപിടിക്കുവാൻ അധികം സമയം ചെലവഴിക്കേണ്ടി വന്നില്ല. മീഖാപ്രവചനത്തിന്റെ 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അവർക്ക് അറിയാമായിരുന്നു. ആ ഭാഗം എടുത്തു നോക്കേണ്ട ആവശ്യം പോലും അവർക്കില്ലായിരുന്നു. അത് അവർക്ക് മനഃപ്പാഠമായിരുന്നു. അവർ അത് ഓർമ്മയിൽ നിന്നും ഉദ്ധരിച്ചു. മശിഹായുടെ വരവിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർക്കറിയാമായിരുന്നു. അവരുടെ പ്രശ്നം എന്തായിരുന്നെന്നാൽ അവരുടെ അറിവ് വെറും ബുദ്ധിപരം മാത്രമായിരുന്നു, അത് ജീവിതവുമായി ബന്ധപ്പെട്ടിരുന്നില്ല എന്നതാണ്. വ്യക്തിപരമായി അതവർക്ക് അർത്ഥവത്തായിരുന്നില്ല. ബൈബിളിൽ അടങ്ങിയിരിക്കുന്ന ചില ചരിത്രം അറിയാവുന്നവരും ചില വസ്തുതകൾ അറിയാവുന്നവരുമായ ഒരു കൂട്ടം ആളുകളാകുന്നു ഈ പറഞ്ഞവർ. പക്ഷേ ഈ പറയുന്നതൊന്നും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരർത്ഥവും നൽകുന്നില്ല. ഈ ശാസ്ത്രിമാർക്ക് പഴയ നിയമം വളരെ ഭംഗിയായി അറിയാമായിരുന്നതിനാൽ അവർ ആ വിദ്വാൻമാരുടെ അടുത്ത് ചെന്ന് നോക്കൂ, ഞങ്ങളും കൂടി മശിഹായെ കാണുവാൻ വരികയാണ്, നാളുകളായി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിരിക്കുമെന്ന് ചിന്തിച്ചാൽ തെറ്റി. അവർക്ക് അങ്ങനെ ഒരു പരിപാടിയേ ഇല്ലായിരുന്നു. അതിനകത്ത് ഒരു മണ്ടൻ പോലും എന്നാൽ ഒന്ന് പോയി നോക്കിക്കളയാം, ഇത്രയും നാളും ഞങ്ങൾ ഇതൊക്കെ പ്രസംഗിച്ചതല്ലേ എന്ന് ചിന്തിച്ചില്ല. ഇന്ന് എത്ര പേർ ക്രിസ്തുവിന്റെ 2-ാം വരവിനെ കാത്തിരിക്കുന്നു എന്ന് ഞാൻ അങ്ങ് അത്ഭുതപ്പെടുകയാണ്. നാം അതേപ്പറ്റി സംസാരിക്കും. പ്രവചനങ്ങളെക്കുറിച്ച് നാം വളരെയധികം പഠിക്കും. നാം പാടുന്ന പാട്ടുകളിൽ മിക്കവാറും എല്ലാം തന്നെ ക്രിസ്തുവിന്റെ 2-ാം വരവിനെ കാണിക്കുന്നതല്ലേ? എങ്കിൽ സുഹൃത്തെ, വാസ്തവത്തിൽ താങ്കൾ ഇപ്പോൾ അവനെ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ സമയത്ത് അവൻ താങ്കൾ ആയിരിക്കുന്ന പ്രവർത്തന സ്ഥാനത്തേക്ക് കടന്നു വരികയാകുന്നുവെങ്കിൽ എന്താണ് വാസ്തവത്തിൽ സംഭവിക്കുക? അവൻ എന്തെങ്കിലും തടസ്സപ്പെടുത്തുമോ? കർത്താവേ, നിന്റെ സന്ദർശനം വേറെ ഏതെങ്കിലും ഒരു സമയത്തേക്കൊന്ന് മാറ്റിവെച്ചാലും എന്ന് അവനോട് താങ്കൾക്ക് പറയേണ്ടി വരുമോ? മിക്കവാറും അത് തന്നെ സംഭവിക്കുമില്ലേ? കർത്താവ് വരുമെന്ന് പ്രസംഗിക്കുന്നതായിട്ടുള്ള ആളുകൾ, അത് പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകൾ പോലും അവനിപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ തയ്യാറാകില്ല എന്നതാണ് വാസ്തവം. ഹെരോദാവിനെ ശാസ്ത്രിമാരിൽ നിന്നും ആവശ്യമായിരുന്ന അറിവ് ലഭിച്ചു. 7-ാം വാക്യത്തിൽ നാം കാണുന്നത് എന്നാലെ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. ഞാനിപ്പോൾ ഒരു പ്രസ്താവന ചെയ്യുവാൻ പോവുകയാണ്, അല്പം കഴിഞ്ഞ് ഞാനത് തെളിയിക്കാം. ആ വിദ്വാൻമാർ യെരുശലേമിൽ എത്തിയതിന് വളരെ മുൻപാണ് നക്ഷത്രം അവർക്ക് പ്രത്യക്ഷപ്പെട്ടത്. അവർ മരുഭൂമിയിൽ കൂടിയുള്ള ദീർഘമായ ആ യാത്ര ഒട്ടകപ്പുറത്താണ് നടത്തിയത്. ഏതെങ്കിലും നല്ല വിമാനത്തിലായിരുന്നില്ല. മരുഭൂമിയിലൂടെ ഒട്ടകപ്പുറത്തുള്ള യാത്ര തീർച്ചയായും വളരെ നീണ്ട യാത്രയായിരുന്നു. നക്ഷത്രം ആദ്യം കണ്ടതിന് ശേഷം ഒരു വർഷത്തിനകം അവർ യെരുശലേമിൽ എത്തിച്ചേർന്നില്ല എന്നത്രേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അവർക്ക് അതൊരു ചെറിയ ക്രിസ്മസ് ആഘോഷമായിരുന്നില്ല. മരുഭൂമിയിലൂടെയുള്ള ക്ഷീണിപ്പിക്കുന്ന നീണ്ട യാത്ര ചെയ്യുമ്പോഴും ആ രാജാവായി പിറന്നവനെ കാണണം എന്നും തങ്ങൾ കരുതിയിരിക്കുന്ന കാഴ്ചകൾ അവൻ അർപ്പിക്കണമെന്നുമുള്ള ആശ അവർക്കുണ്ടായിരുന്നു. ഹേരോദാവ് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചാലും. ആ പ്രസ്താവന മനസ്സിൽ സൂക്ഷിക്കുക. ഈ സംഭവത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഖണ്ണിയായി നാം അത് പിന്നീട് കാണും. അനന്തരം ഹേരോദാവ് വിദ്വാൻമാരെ ബേത്ലഹേമിലേക്ക് അയച്ചു. 8-ാം വാക്യം. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു, നിങ്ങൾ ചെന്ന് ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പീൻ, കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പീൻ എന്ന് പറഞ്ഞു. ഹേരോദാവ് യഥാർത്ഥത്തിൽ ആർക്കും പിടികൊടുക്കാത്ത ഒരു പഴയ പാമ്പിനെ പോലെ ദുർബോധമുള്ളവനായിരുന്നു. അങ്ങനെ ഒരു രാജാവ് പിറന്നിട്ടുണ്ടോ? എന്നാൽ അവൻ എവിടെയാണ് വാഴാൻ പോകുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. ഇപ്പോൾ തന്നെ അവന്റെ കഥ കഴിച്ചു കളയാം. ഇങ്ങനെ ഹേരോദാവ് പറഞ്ഞിരുന്നെങ്കിൽ, എന്നിട്ട് പടയാളികളെ ബേത്ലഹേമിലേക്ക് അയച്ചു എങ്കിൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാം. അവർ ഒരിക്കലും ആ ശിശുവിനെ കാണുമായിരുന്നില്ല. കാരണം ഉടനെ തന്നെ വിദ്വാൻമാർ ആ വിവരം മറിയയും യോസഫിനെയും അറിയിക്കും. ഉടനെ അവർ കുഞ്ഞിനെ എവിടെയെങ്കിലും ഒളിപ്പിക്കും. വിദ്വാൻമാർ പോയി ശിശുവിനെ കാണുന്നതും തിരിച്ചു വന്ന് വിവരം തന്നോട് പറയുന്നതുമാണ് ഏറ്റവും ബുദ്ധിപരവും നല്ലതുമായ മാർഗമെന്ന് ഹേരോദാവിന് അറിയാമായിരുന്നു. തനിക്കും പോയി ശിശുവിനെ നമസ്കരിക്കണമെന്ന് അവൻ അവരോട് പറഞ്ഞു. വാസ്തവത്തിൽ യേശുവിനെ കൊല്ലുകയായിരുന്നു ഹേരോദാവിന്റെ താല്പര്യം എന്നതിൽ സംശയമില്ല. ഇന്നും ഇതുപോലെ അനേകം ഹേരോദാക്കന്മാരെ കാണാവുന്നതാണ്. വളരെ ഭക്തിപൂർവം സംസാരിക്കും, പക്ഷെ തങ്ങളുടെ യഥാർത്ഥ പ്രവർത്തനം കൊണ്ട് അവർ ദൈവനാമത്തിന് ദോഷം മാത്രമാകുന്നു വരുത്തി വയ്ക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ അറിയാതെ എങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ ആരാധിക്കുക. 9-ഉം 10-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം യേശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. വീണ്ടും ഇതാ ആ നക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നു. ഞാൻ ചിന്തിക്കുന്നത്, നക്ഷത്രം കാണാതെ തന്നെ അവർ ബഹുദൂരം യാത്ര ചെയ്ത് കാണും എന്നത്രേ. ഒരു പ്രത്യേക സമയത്ത് ചില നക്ഷത്രങ്ങൾ ഒരുമിച്ച് ചേർന്ന് മുൻപോട്ട് പോയിരുന്നു എന്നുള്ള തെറ്റായ ഒരു പഠിപ്പിക്കലിന് മറുപടിയാണല്ലോ 9-ഉം 10-ഉം വാക്യങ്ങൾ. ഇതൊരു അസാധാരണവും അത്ഭുതകരവുമായ നക്ഷത്രമായിരുന്നു എന്ന് വിശുദ്ധ മത്തായി വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. തീർച്ചയായും ആ കണ്ട നക്ഷത്രം ഒരു അതിശയം തന്നെയായിരുന്നു. അതിനൊരു വിശദീകരണം കണ്ടെത്തുവാൻ താങ്കൾ ബുദ്ധിമുട്ടേണ്ടതില്ല. ആ സമയത്ത് ആകാശത്ത് കൂടുതൽ ചലനങ്ങൾ ഉണ്ടായിരുന്നിരിക്കാമെന്ന് അനേകം വാനശാസ്ത്രജ്ഞന്മാരും വിചാരിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലേക്കുള്ള വരവിങ്കൽ ആകാശവും ഭൂമിയും ഒരുപോലെ പ്രതികരിക്കുകയുണ്ടായി. അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവ് ഒരു മനുഷ്യനായി അവതരിച്ചപ്പോൾ ഈ അത്ഭുതകരമായ സംഭവം, അതെ, ആ സംഭവവികാസങ്ങൾ ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിദ്വാൻമാർ ഒരു അത്ഭുത നക്ഷത്രം കണ്ടു. അത് തികച്ചും അത്ഭുതമായിരുന്നു. 11-ാം വാക്യത്തിൽ, ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയയോടുകൂടെ കണ്ടു. വീണ് അവനെ നമസ്കരിച്ചു, നിക്ഷേപ പാത്രങ്ങളെ തുറന്നു, അവന് പൊന്നും കുന്തുരുക്കവും മോരും കാഴ്ചവെച്ചു. അവർ വന്നു ചേർന്നപ്പോൾ യേശു ആ വഴിയമ്പലത്തിന് പുറകിലുള്ള പശുക്കൂട്ടിലല്ലായിരുന്നു കിടന്നിരുന്നത്. ബേത്ലഹേം നഗരത്തിലെ ജനപ്രവാഹം എല്ലാം നിലച്ചിരുന്നു. പേർവഴി ചാർത്തൽ കഴിഞ്ഞിരുന്നത് കൊണ്ട് ജനങ്ങളെല്ലാം തങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോയിരുന്നു. എന്നാൽ മറിയയ്ക്ക് ഈ ശിശു ജനിച്ചിരുന്നതിനാൽ അവനെയും കൊണ്ട് ഉടനെ യാത്ര ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയുള്ള ഒരു യാത്ര ഒരുപക്ഷെ ഈ പിഞ്ചു പൈതലിന്റെ ജീവന് അപായകരമായിരുന്നിരിക്കാം. അതിനാൽ അവർ ബേത്ലഹേമിൽ തന്നെ താമസിച്ചു. ഇപ്പോൾ ഒരു വീട്ടിലേക്ക് മാറിക്കാണും. അത്രമാത്രം, വിദ്വാൻമാർ അവരെ ഒരു വീട്ടിലാണ് ചെന്ന് കണ്ടത്. പക്ഷേ നമ്മുടെ ക്രിസ്മസ് കാർഡിലൊക്കെ കാണുന്നത് എന്തെന്നാൽ, വിദ്വാൻമാർ ഒരു കാലിത്തൊഴുത്തിൽ വന്ന് കുമ്പിട്ടിരിക്കുന്നതാണ്. യേശു ആദ്യം കിടന്നിരുന്ന ഗോശാല യോസഫ് അവർക്ക് കാണിച്ചു കൊടുത്തില്ല എങ്കിൽ അത് എവിടെയാണെന്ന് പോലും അവർക്ക് അറിയുവാൻ കഴിയുമായിരുന്നില്ല. അവർ വീട്ടിൽ ചെന്നു. ശിശുവിനെ, അതായത് യേശുവിനെ, അവർ അമ്മയായ മറിയോടുകൂടെ കണ്ടപ്പോൾ വിദ്വാൻമാർ അവനെ വീണ് നമസ്കരിച്ചു എന്ന കാര്യം ശ്രദ്ധിച്ചാലും, മറിയയെ നമസ്കരിച്ചതായും ആരാധിച്ചതായും പറയപ്പെടാവുന്ന ഒരവസരം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിദ്വാൻമാർ യേശുവിനെ കണ്ട് നമസ്കരിച്ചപ്പോൾ ആയിരുന്നു. പക്ഷേ ഓർക്കുക, അവർ വിദ്വാൻമാരായിരുന്നു കേട്ടോ, ബുദ്ധിയുള്ളവരായിരുന്നു. അവർ മറിയെ നമസ്കരിച്ചില്ല, ആരാധിച്ചില്ല. അവർ അവനെ, അതെ, ക്രിസ്തുവിനെ നമസ്കരിച്ചു. എന്നിട്ട് നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തുരുക്കവും മോരും കാഴ്ചവെച്ചു. വിദ്വാൻമാർ, മൂന്ന് പേരായിരുന്നു യേശുവിനെ നമസ്കരിപ്പാൻ വന്നതെന്ന് വാദിക്കുന്നവർ ഈ ഭാഗമാണ് അതിന് ഉപോത്ബലകമായി എടുക്കാറുള്ളത്. അതായത്, കാഴ്ച വസ്തുക്കൾ മൂന്നായിരുന്നല്ലോ, അപ്പോൾ മൂന്ന് പേരായിരിക്കും വന്നത്. പക്ഷേ മൂന്ന് തരത്തിലുള്ള സമ്മാനങ്ങൾ 3000 പേർക്ക് കൊണ്ടുവരുവാൻ സാധിക്കില്ലേ? യെശയ്യാപ്രവചനം 60-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിനെ സംബന്ധിച്ച കാര്യങ്ങൾ പഠിക്കുന്നത് വളരെ താല്പര്യജനകമായ ഒന്നത്രേ. ആ വാക്യം ഇപ്രകാരമാകുന്നു: ഒട്ടകങ്ങളുടെ കൂട്ടവും മിദ്യാനിലെയും ഏബയിലെയും ചിറ്റൊട്ടകങ്ങളും നിന്നെ മൂടും. ശേബയിൽ നിന്ന് അവരൊക്കെയും വരും. പൊന്നും കുന്തുരുക്കവും അവർ കൊണ്ടുവന്ന് യഹോവയുടെ സ്തുതിയെ ഘോഷിക്കും. അവന്റെ 2-ാമത്തെ വരവിങ്കൽ ഈ മൂന്നിൽ ഏതൊരു കാഴ്ച വസ്തു ആയിരിക്കും ഇല്ലാത്തത് എന്ന് ശ്രദ്ധിച്ചോ? മൂര്, മോരല്ല, മൂര്. മൂര് മരണത്തെ കുറിക്കുന്നതിനാൽ അവർ അന്ന് അവന് മൂര് കൊണ്ടുവരികയില്ല. ക്രിസ്തു 2-ാമത് വരുമ്പോൾ അവന്റെ മരണത്തെ സൂചിപ്പിക്കുന്ന ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. പൊന്ന് അവന്റെ ജനനത്തെ സൂചിപ്പിക്കുന്നു, അവിടുന്ന് രാജാവായി ജനിച്ചവനാണ്. കുന്തിരിക്കം അവന്റെ ജീവിതത്തിന്റെ സൗരഭ്യത്തെ സൂചിപ്പിക്കുന്നു. ആദ്യത്തെ വരവിങ്കൽ കാഴ്ചയായി കൊണ്ടുവന്നവ ഇതത്രേ വ്യക്തമാക്കുന്നത്. പക്ഷേ അവന്റെ 2-ാമത്തെ വരവിങ്കൽ മൂര് അവന് കാഴ്ചയായി കൊണ്ടുവരില്ല. അടുത്ത പ്രാവശ്യം ലോകത്തിന്റെ പാപത്തിനു വേണ്ടി ക്രൂശിൽ മരിപ്പാനായിട്ടല്ല ക്രിസ്തു വരുന്നത്, അവിടുന്ന് രാജാധിരാജാവും കർത്താധികർത്താവുമായിട്ടാണ് വരുന്നത്. അവൻ ലോകത്തെ ഭരിക്കുവാൻ വരുന്നു. അതെ, അവൻ രാജാവായിരിക്കും. 12-ാം വാക്യത്തിൽ നാം കാണുന്നു: ഹേരോദാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഈ ഹേരോദാവ് ആത്മാർത്ഥതയുള്ള വ്യക്തിയാണെന്നും അവനും വന്ന് യേശുവിനെ നമസ്കരിപ്പാൻ താല്പര്യമുണ്ടെന്നുമാണ് പാവം വിദ്വാൻമാർ കരുതിയത്. അല്ല, ആ സംസാരവും ചിരിയും കണ്ടാൽ അങ്ങനല്ലേ തോന്നൂ? എന്തൊരു ഭക്തിയില്ലേ! വേറെ വഴിയായി മടങ്ങിപ്പോകുവാൻ ഒരു ദൈവദൂതൻ വിദ്വാൻമാർക്ക് മുന്നറിയിപ്പ് നൽകിയില്ലായിരുന്നെങ്കിൽ ഹേരോദാവ് ശിശുവിനെ കൊന്നുകളയുമായിരുന്നു. അവർ തെക്കോട്ടി എന്ന് ഹെബ്രോണിൽ കൂടി ചാവുകടലിന്റെ തെക്ക് ഭാഗത്ത് അക്കരെ കയറി ഹേരോദാവിന്റെ പിടിയിൽ നിന്നും മാറിയായിരിക്കും തിരികെ പോയത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്ത്, എത്ര മഹത്തായ ഒരു ദൂതാണ് നമുക്കിവിടെ ലഭിക്കുന്നത്! യേശുവിനെ കണ്ടുമുട്ടിയ ഒരു വ്യക്തി നാശകരമായ പാതയിൽ കൂടി പിന്നെ പോകയില്ല എന്നത് അത്രേ ആ ദൂത്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, യേശുവിന്റെ നാമത്തിന് ദോഷം വരുത്തുന്നതും അവനെ ദുഃഖിപ്പിക്കുന്നതുമായ വഴിയിൽ കൂടിയാണോ താങ്കൾ ഇന്നും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിന്റെ ആലോചനകൾ എത്ര വ്യക്തമായിട്ടാണ് താങ്കൾ ഓരോ ദിവസവും ശ്രദ്ധിക്കുന്നത്! കുഞ്ഞെ, ആ വഴി ഉപേക്ഷിക്കൂ. അത് നിനക്കും ദൈവനാമത്തിനും ദോഷം വരുത്തുന്നതാണ് എന്ന് ദൈവം താങ്കളോട് സംസാരിച്ചിട്ടും എന്തിനാണ് ഈ തെറ്റായ പോക്ക്? ഇപ്പോൾ പോകുന്ന വഴി അല്ലാതെ മുൻപോട്ട് പോകുവാൻ വേറെ ഒരു വഴിയും ഇല്ലെന്നാണോ താങ്കളുടെ ചിന്ത? അത് തെറ്റാണ്. താങ്കളുടെ വഴി യേശുവിങ്കിൽ സമർപ്പിക്കൂ. ആഴികളിൽ വഴിയൊരുക്കി നടത്തുന്നവൻ അത്ര യേശു. താങ്കൾക്കവൻ പുതിയ വഴി കാണിച്ചു തരും. അതിന് താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമോ? ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ.